നമസ്കാരം ഡോക്ടർ ഗോപകുമാർ ഹരിഹരൻ, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്. ഡോക്ടർ, പ്രധാനമായും കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണല്ലോ ഓട്ടിസം എന്നത്. എന്തുകൊണ്ടാണ് ഓട്ടിസം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം എന്താണ്?
ഓട്ടിസം അടിസ്ഥാനപരമായി ഒരു സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഭാഷാ പ്രയോഗത്തിന്റെയും ആശയവിനിമയത്തിന്റെയും തകരാറ്. ഇത് സാധാരണ 1.5 വയസ്സ് അല്ലെങ്കിൽ 1.75 വയസ്സിലാണ് സാധാരണ ഇത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ചില കുട്ടികൾ 1.5 വയസ്സിന് മുന്നേ തന്നെ ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഈ കുട്ടികളിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്നത് അവരെ സ്വന്തം ലോകത്തിൽ എന്ന പോലെയാണ് അവർ കളിക്കുക. ബാക്കിയുള്ള കുട്ടികളായിട്ടോ അതോ മാതാപിതാക്കളായിട്ടോ പരിചയമുള്ളവരായിട്ടോ അവരധികം ഇടപഴകാറില്ല. അപ്പം ഓട്ടിസത്തിന് നമ്മൾ ഇതേവരെ വൈദ്യശാസ്ത്രം എന്തുകൊണ്ടാണ് ഇത് ചില കുട്ടികളിൽ കണ്ടുവരുന്നതെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ പഠനങ്ങൾ ചില കാര്യങ്ങൾ അത് ഓട്ടിസത്തിലേക്ക് നയിക്കുന്നു എന്ന് നമുക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ. അത് ഇന്നതാണെന്ന് പറയാൻ ഇതേവരെ നമുക്ക് സാധിക്കത്തില്ല. അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ ചിലപ്പോൾ പനിയുണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ ഡയബറ്റീസ്, അങ്ങനെയുള്ള അമ്മയിലുണ്ടാകുന്ന ചില രോഗങ്ങൾ ചിലപ്പം ഓട്ടിസവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചിലപ്പം കാണാറുണ്ട്. പിന്നെ നമുക്ക് ജനിതകമായിട്ട് ചില കുട്ടികളിൽ ഇത് കാണാറുണ്ട്. അതായത് ഇരട്ട കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ടെങ്കിൽ അതൊരു 50 മുതൽ 90% വരെ മറ്റേ കുട്ടിക്കും ഓട്ടിസം വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഒരു കുടുംബത്തിൽ 1-ൽ കൂടുതൽ കുട്ടികൾക്കും ഓട്ടിസം നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പം ഓട്ടിസം എന്തുകൊണ്ടാണ് ചില കുട്ടികളിൽ വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോൾ ഉത്തരമില്ല. പക്ഷെ ഈ ജനറ്റിക്സ് ടെസ്റ്റിങ്ങുകളും ഇതെല്ലാം വികസിച്ച് വരുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും.
ഓക്കെ, തീർച്ചയായും. അപ്പോൾ എന്തൊക്കെയാണ് ഡോക്ടർ ഈ ഓട്ടിസത്തിന്റെ രോഗലക്ഷണങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഓട്ടിസം തിരിച്ചറിയാൻ സാധിക്കും?
ഇതിന്റെ രോഗലക്ഷണം നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആശയവിനിമയത്തിന്റെയും അതേപോലെ ഭാഷാ പ്രയോഗത്തിന്റെയും ഒരു തകരാറാണ്. ഭാഷാ പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും അവർക്ക് അധികം വാക്കുകൾ ഉണ്ടാവില്ല, അവരധികം സംസാരിക്കാറില്ല. സംസാരിക്കുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടല്ല അവർ പലപ്പോഴും സംസാരിക്കുന്നത്. നമ്മൾ ഈ കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ള ഉത്തരമായിരിക്കില്ല കിട്ടുന്നത്. അതേപോലെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം തിരിച്ച് വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു പ്രവണതയും ഈ കുട്ടികളിൽ കാണാറുണ്ട്. സാധാരണ രീതിയിൽ ഏകദേശം 1 വയസ്സാകുമ്പം കുട്ടി 1 വാക്കെങ്കിലും പറയാറുണ്ട്. പക്ഷെ ഓട്ടിസം ഉള്ള കുട്ടികൾ 1 വയസ്സായാലും 1 വാക്കുപോലും സംസാരിക്കാറില്ല. അപ്പൊ ഇതാണ് സാധാരണ അവരെ ഭാഷയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ അവർക്ക് ബാക്കിയുള്ള കുട്ടികളോട് സംസാരിക്കാനും മാതാപിതാക്കളോട് ഇടപഴകാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. വേറൊരു പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവരെ കളിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. കളിക്കുമ്പോൾ അവർക്ക് കൂട്ടായ്മയോടെ കളിക്കാൻ ഇവർക്ക് പറ്റാറില്ല. അതേപോലെ കളിസാധനങ്ങൾ അതിൻ്റെ ഉപയോഗത്തിനായിട്ട് അവർ കളിക്കാറില്ല. അതായത് ഇപ്പോൾ ഒരു കാറ് കൊടുത്താൽ ആ കാറ് ഓടിക്കാനാണ് ഉള്ള അറിയാതെ അവർ ആ വീലിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതേപോലെ ഒരു ആവർത്തന സ്വഭാവവും ഇവർ കാണിക്കാറുണ്ട്. അതായത് ഒരു കാറിന് പുറകെ കാറ് നിരത്തി വെക്കുക, അത് വീണ്ടും ചെയ്തുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ നിലത്തിട്ടടിക്കുക. അപ്പം സാധാരണ രീതിയിൽ കുട്ടികൾ കളിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി കളിസാധനങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ കളിക്കുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ അവർ അതിനെ ശക്തമായി എതിർക്കും.
ഓക്കെ, 1.5 വയസ്സ് മുതലാണ് ഇത് കണ്ടെത്താൻ സാധിക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് ഇത് കണ്ടെത്താൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
ഈ ഓട്ടിസം നേരത്തെ കണ്ടെത്താൻ മിക്കവാറും പല കാരണം കൊണ്ടും നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ സാധാരണ രീതിയിൽ ഈ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ അത് ഡോക്ടറോട് ഡിസ്കസ് ചെയ്യണം. അതേപോലെ ഡോക്ടറിന്റെ ഭാഗത്തു നിന്നും സാധാരണ രീതിയിൽ കുട്ടിയുടെ ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ മാതാപിതാക്കളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ നമ്മൾ അത് ഓട്ടിസം ഡയഗ്നോസ് ചെയ്യാനുള്ള രോഗനിർണയത്തിനായിട്ടുള്ള ചെക്ക് ലിസ്റ്റ് വെച്ച് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാവുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ അത് ഡോക്ടറുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അതിനുശേഷം അവരുടെ വയസ്സിനനുസരിച്ച് അവര് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോന്ന് നമ്മൾ നോക്കിയതിനു ശേഷം നമുക്ക് രോഗനിർണയം ചെയ്യാവുന്നതാണ്.
അല്ലാതെ ഡോക്ടർ പ്രഗ്നൻസി സ്റ്റേജിൽ ഇത് കണ്ടെത്താൻ പരിശോധനകളൊന്നുമില്ലേ?
ഇത് പ്രഗ്നൻസി സ്റ്റേജിൽ അറിയാൻ മാർഗമൊന്നുമില്ല. പക്ഷേ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 1.5 വയസ്സിലാണ് നമ്മൾ ഇപ്പം കുടുംബത്തിൽ വേറെ ആർക്കും ഇങ്ങനത്തെ ഓട്ടിസം എന്നുള്ള അസുഖം ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പം 1.5 വയസ്സോ ചിലപ്പോൾ 3 വയസ്സോ ഡയഗ്നോസ് ചെയ്യാൻ എടുക്കുമായിരിക്കും. പക്ഷേ നേരത്തെ കുടുംബത്തിൽ ഒരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ടെങ്കിൽ നമ്മൾ 2 മാസവും 4 മാസവും 6 മാസവും ഒക്കെ കാണുമ്പോൾ ആ കുട്ടിക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണല്ലോ എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവും. അന്നേരം നമ്മൾ അതിന് നേരത്തെ തെറാപ്പി കുറച്ചുകൂടി നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മാതാപിതാക്കൾ ഡോക്ടറെ അടുത്ത് പറയണോ അത് ഇന്ന എന്റെ ഫാമിലിയിൽ ഇന്ന കുട്ടിക്ക് ഇതുപോലെ ഓട്ടിസം ഉണ്ട് അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കണമെന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റും.
ഓക്കെ, ഈ മാനസിക വൈകല്യം അല്ലെ ബുദ്ധിമാന്ദ്യം എന്ന ഒരു ഗണത്തിൽ ഓട്ടിസത്തെ ഉൾപ്പെടുത്താറുണ്ടോ?
ഇല്ല, ഇത് ഒരു മാനസിക രോഗമല്ല. അത് മാത്രമല്ല ബുദ്ധിമാന്ദ്യത ആയിട്ടും നമുക്കിത് തരംതിരിക്കാൻ പറ്റില്ല. ഇത് കൂടുതലും നമ്മുടെ ഭാഷാ പ്രയോഗത്തിന്റെയും ആശയവിനിമയത്തിന്റെയും ഒരു പ്രോബ്ലമാണ്. പക്ഷെ ബുദ്ധിമാന്ദ്യത ഉള്ള കുട്ടികളിൽ ഈ ഒരു പ്രോബ്ലം കൂടെ കാണുന്നു. അല്ലാതെ ഈ ഒരു പ്രശ്നമുള്ള കുട്ടികൾ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റില്ല. ഓട്ടിസം എന്ന് പറയുന്നത് ഒരു സ്പെക്ട്രമാണ്. അതായത് വളരെ എഫക്റ്റ് ചെയ്ത കുട്ടികളും ഉണ്ടാകും, അതേപോലെ വളരെ ഹൈ ഫങ്ഷനിങ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ടാവും. അതായത് അവർ ബാക്കിയുള്ള കുട്ടികളെക്കാട്ടും ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയയിൽ മുൻപന്തിയിൽ നിൽക്കുന്നതായിട്ടും കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് 2 സ്പെക്ട്രമും ഉണ്ട്. അപ്പം ബുദ്ധിമാന്ദ്യത ഉള്ള കുട്ടികൾ ആ ലോവർ സ്പെക്ട്രത്തിലായിരിക്കും, വളരെ നല്ലോണം പെർഫോം ചെയ്യുന്ന കുട്ടികൾ ഹയർ സ്പെക്ട്രത്തിലായിരിക്കും.
തീർച്ചയായിട്ടും. ഇപ്പൊ ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികൾക്ക് വീടുകളിൽ പ്രധാനമായും എന്തൊക്കെ കെയർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്?
വീടുകളിൽ പ്രധാനമായിട്ടും ഈ കുട്ടികൾക്ക് ബിഹേവിയറൽ തെറാപ്പിയാണ് വേണ്ടി വരിക. ബിഹേവിയറൽ തെറാപ്പിയും ഫാമിലി തെറാപ്പിയും, അതായത് മാതാപിതാക്കളും അടുത്ത കുട്ടികളുടെ അടുത്തുള്ള ആളുകളും ഈ കുട്ടികളുടെ അസുഖം മനസ്സിലാക്കി അവരടുത്ത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നും മനസ്സിലാക്കണം. ചില കുട്ടികൾക്ക് റൂട്ടീൻസ്, ഒരു ഉദാഹരണത്തിന് അവർക്ക് എല്ലാം വിശദമായി പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതായത് നമ്മളിപ്പോൾ ഒരു കടയിൽ പോവുകയാണെങ്കിൽ ഇന്ന സമയത്ത് നമ്മൾ ഇറങ്ങും, കടയിലെത്തി കഴിഞ്ഞാൽ ബ്രെഡ് വാങ്ങിക്കും, അത് കഴിഞ്ഞ് തിരിച്ച് കാറിൽ കയറും, തിരിച്ച് വീട്ടിലെത്തും. അങ്ങനെ ഒരു എല്ലാം നമ്മൾ വിശദമായി പറഞ്ഞു കൊടുക്കേണ്ടി വരും. ചില കുട്ടികൾക്ക് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കണമെന്നില്ല, അതിനുവേണ്ടി ചിത്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഫാമിലി തെറാപ്പി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ കുട്ടികൾക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇത് ചികിത്സിക്കണം എന്ന്, എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് മാതാപിതാക്കളെ ബോധവൽക്കരിക്കുക. അപ്പൊ ഫാമിലി തെറാപ്പി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതല്ലാതെ അവർക്ക് കൂടുതലായിട്ട് നമ്മൾ വീട്ടിൽ പ്രത്യേകിച്ച് തെറാപ്പികളൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ള ഫിസിയോതെറാപ്പിയും ഒക്യുപേഷണൽ തെറാപ്പിയും അതെല്ലാം കുറെയൊക്കെ നമ്മൾ വീട്ടിലും ചെയ്യേണ്ടി വരും.
അപ്പോൾ ഇതിനെ എന്തെങ്കിലും വിധത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ?
ഓട്ടിസം പൂർണ്ണമായിട്ടും നമ്മളെ ട്രഡീഷണൽ ആയിട്ട് പറയുന്ന രീതിയിൽ ഒരു മരുന്ന് കൊടുത്ത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമല്ല. ഇത് കൂടുതലും തെറപ്പി വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രോഗമാണ്.
ഓക്കെ, ഇതൊരു ബിഹേവിയറൽ ചേഞ്ച് ആണല്ലോ. അപ്പൊ പ്രായമാകും തോറും ഇവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൂടുതലായി ഉണ്ടാവാനോ അല്ലെങ്കിൽ ഇത് കുറയാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ടോ?
ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിക്കുന്നത് പോലെ ഇരിക്കും ഭാവിയിലുള്ള ഇതിന്റെ ഔട്ട്കം. അതായത് ഇത് ഇനീഷ്യലി നമുക്ക് കുട്ടിക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ്, അതായത് ഒരു സ്ഥലത്ത് അനങ്ങാതിരിക്കുക അല്ലെങ്കിൽ ഒരു കാര്യം ശ്രദ്ധയോടെ ചെയ്യുക, ഇതിനൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉടനെ ചികിത്സിച്ച് അതിനുള്ള പ്രതിവിധി കണ്ട് അത് എത്രയും കുറച്ചുകൊണ്ട് വന്നിട്ടില്ലെങ്കിൽ അത് ഭാവിയിൽ പ്രശ്നം വരും. പക്ഷെ നമ്മൾ ഈ പറയുന്ന തെറാപ്പികളും ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ ഈ ലക്ഷണങ്ങൾ മെല്ലെ കുറഞ്ഞു വരും. ഒരു ചെറിയ ശതമാനം എന്തായാലും ഉണ്ടാകും, പക്ഷെ എന്നാലും അത് വളരെ കുറവായിരിക്കും പിൻകാലത്ത്. ഫ്യൂച്ചറിൽ ഇവർക്ക് ജോലി കണ്ടെത്താനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഇവര് ചെറുപ്പത്തിലെ അധികം സാമൂഹികമായി ഇടപഴകാത്തതുകൊണ്ടും പഠനത്തിൽ കുറച്ച് പിന്നോക്കം നിൽക്കുന്നത് കൊണ്ടും അവർക്ക് ജോലി കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ജോലി കണ്ടെത്തിയാൽ തന്നെ അവർക്ക് വീണ്ടും സഹപ്രവർത്തകരോട് ഇടപഴകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് ആ ജോലി തുടർന്ന് കൊണ്ടുപോകാനും അവർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവർക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്താനും ആ റിലേഷൻഷിപ്പ് തുടർന്ന് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾ കാണാറുണ്ട്.
ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഓസ്ട്രേലിയയിൽ നിരവധി സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ടല്ലോ, അപ്പോൾ അവ എന്തൊക്കെയാണെന്ന കാര്യം ഒന്ന് പറയാമോ?
ഒരിക്കലും നമ്മൾ ഓട്ടിസം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓസ്ട്രേലിയയിൽ കുറെ ഫണ്ടിങ് ഉണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ ആദ്യം തന്നെ നമ്മൾ ഒക്യുപേഷണൽ തെറപ്പി, ഫിസിയോതെറപ്പി, സൈക്കോളജിസ്റ്റ്, ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യൻ, ജനറൽ പീഡിയാട്രീഷ്യൻ ഇവരെല്ലാം ഒരു ടീമായിട്ട് ആദ്യമായി ഈ കുട്ടീനെ രോഗം നിർണയിക്കുകയും ഇനീഷ്യലി ആദ്യമായുള്ള തെറപ്പികൾ നൽകുകയും ചെയ്യും. അതിനുശേഷം ഇപ്പോൾ ഓസ്ട്രേലിയ NDIS, നാഷണൽ ഡിസബിലിറ്റി ഇൻഷുറൻസ്, അത് ആ ഒരു കാറ്റഗറിയിലേക്ക് ഇവരെ കുറച്ച് ഫണ്ടിങ്ങിനായിട്ട് നമുക്ക് റെഫർ ചെയ്യാനും പറ്റും. അതിനുശേഷം അവർക്ക് കമ്മ്യൂണിറ്റിയിൽ, അതായത് അവർ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ഫിസിയോതെറപ്പി, ഒക്യുപേഷണൽ തെറപ്പി അതിലേക്ക് ലിങ്ക് ചെയ്ത് അവർക്ക് തുടർന്നുള്ള സപ്പോർട്ട്സ് കൊടുക്കാറുണ്ട്. രക്ഷിതാക്കൾക്കായിട്ട് അതിന് പാരന്റൽ തെറപ്പി അല്ലെങ്കിൽ ഫാമിലി തെറപ്പിയും കൊടുക്കാറുണ്ട്. കാര്യം ഇത് വളരെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് പാരന്റ്സിനും വളരെ സപ്പോർട്ട് ഓസ്ട്രേലിയയിൽ കൊടുക്കാറുണ്ട്.
തീർച്ചയായും. എന്തായാലും കുട്ടികളിൽ കണ്ടുവരുന്ന ഓട്ടിസം എന്ന രോഗാവസ്ഥയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, ഡോക്ടർ ഗോപകുമാർ ഹരിഹരൻ.
താങ്ക് യു.